കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞാൻ ഉയർത്തുന്നു. ദൈവമേ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിതനാകാതിരിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ സത്യത്തിലേക്ക് എന്നെ നയിക്കണമേ. എന്നെ പഠിപ്പിക്കണമേ. എന്തെന്നാൽ അങ്ങാണല്ലോ എന്നെ രക്ഷിക്കുന്ന ദൈവം. അങ്ങേക്ക് വേണ്ടി ദിവസം മുഴുവൻ ഞാൻ കാത്തിരിക്കുന്നു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനം ലിഖിത രൂപത്തിലാക്കിയതാണ് ബൈബിൾ എന്ന് നമ്മൾ കണ്ടു. ഏകദേശം 1000 വർഷത്തെ ചരിത്രം ഇതിൻ്റെ പിന്നിലുണ്ടെന്നും വ്യക്തമായ ദൈവാനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ടതാണ് ഈ ബൈബിളെന്നും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ദൈവം മനുഷ്യൻ്റെ ചരിത്രത്തിൽ ഇടപെടുകയും ആ ചരിത്രത്തെ നയിക്കുകയും ചെയ്യുന്നതിൻ്റെ വിവരണമാണ് ബൈബിളിൽ കാണുന്നത്. ഇത് ലോകചരിത്രത്തിൻ്റെ പ്രത്യേക ഒരു മുഹൂർത്തത്തിലാണ് സംഭവിക്കുന്നത്, ഈ ലോകത്തിൻ്റെ പ്രത്യേക ഒരു സ്ഥലത്തും. അപ്പോൾ വളരെ വ്യക്തമായി ചരിത്രത്തിലും സ്ഥലത്തിലും സ്ഥാനമുള്ളതാണ് ഈ ദൈവത്തിൻ്റെ ഇടപെടൽ. ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ, ദൈവ അനുഭവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, എവിടെയാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്, എങ്ങനെയാണ് ആ സ്ഥലത്തിൻ്റെയും അന്നത്തെ ജനങ്ങളുടെയും ചിന്താഗതികൾ ഈ ദൈവ അനുഭവത്തെ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് കാണുന്നത് ആവശ്യമാകും. ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിത പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തിയാണ് സംഭവിക്കുക. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവർക്ക് പരിചിതമായ വാക്കുകളായിരിക്കും അവർ ഉപയോഗിക്കുക. ഏതു ഭാഷയിലാണെങ്കിലും ദൈവാനുഭവം പങ്കുവയ്ക്കാനും ഉപയോഗിക്കുന്ന പദങ്ങൾ മാനുഷികമായ പദങ്ങൾ തന്നെയാണ്. അപ്പോൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങൾ ആ സമൂഹത്തിൽ നിന്ന്, ആ സംസ്കാരത്തിൽ നിന്ന് കടം കൊണ്ടവയാവും. അതുപോലെ തന്നെ തങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങൾ വ്യാഖ്യാനിക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ, അത് ഉപമകളാവട്ടെ, കഥകളാവട്ടെ, പ്രപഞ്ച വീക്ഷണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാവട്ടെ, എല്ലാം സമൂഹത്തിൽ നിലനിൽക്കുന്ന ആ കാഴ്ചപ്പാടുകളും പദങ്ങളുമായിരിക്കും ഉപയോഗിക്കുക. അതുകൊണ്ട് ബൈബിൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിൾ രൂപം കൊണ്ട സാഹചര്യം, ആ ബൈബിൾ രൂപം കൊണ്ട സ്ഥലത്തിൻ്റെ പ്രത്യേകതകൾ, ആ സ്ഥലത്തുണ്ടായിരുന്ന വ്യക്തികളുടെ ചിന്താഗതികൾ പ്രത്യേകതകൾ ഒക്കെ മനസ്സിലാക്കുന്നത് സഹായകമാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിൻ്റെ ലോകം എന്ന വിഷയത്തിലാണ്. ദ വേൾഡ് ഓഫ് ദ ബൈബിൾ. ഏത് ലോകത്താണ് ഇത് രൂപം കൊണ്ടത്? എന്തായിരുന്നു ആ ലോകത്തിൻ്റെ പ്രത്യേകത? അതെപ്രകാരം ആണ് ഈ വചനത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് സഹായകമാകുക? ദൈവവചനം രൂപം കൊണ്ട സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് 3 കേന്ദ്രങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിലേക്ക് വരുന്നത്. ആദ്യത്തേത് മെസോപ്പൊട്ടേമിയ. നമുക്ക് പൊതുവേ മധ്യ പൗരസ്ത്യ ദേശം എന്ന് വേണമെങ്കിൽ പൊതുവെ വിശേഷിപ്പിക്കാം. ഈ മധ്യ പൗരസ്ത്യ ദേശം എന്ന് പറയുമ്പോൾ പൊതുവെ അതിൽ 3 പ്രധാന ഘടകങ്ങൾ, പ്രധാന സ്ഥലങ്ങൾ ശ്രദ്ധേയമായി വരുന്നു. ആദ്യത്തേത് മെസോപ്പൊട്ടേമിയയാണ്, രണ്ടാമത്തേത് ഈജിപ്റ്റ്, മൂന്നാമത്തേത് കാനാൻ. ഇതിനു പുറമെ പുതിയ നിയമവുമായി ബന്ധപ്പെടുമ്പോൾ, പ്രത്യേകിച്ച് പഴയത്തിന്റെ അവസാനവും പുതിയ നിയമത്തിന്റെ ആരംഭത്തിലൊക്കെ വരുമ്പോഴേക്കും റോമാ സാമ്രാജ്യവും ഗ്രീക്ക് സാമ്രാജ്യവും ഒക്കെ ശ്രദ്ധേയമായി വരും. പക്ഷെ ഇന്ന് നമ്മൾ പ്രധാനമായ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നത് ആദ്യം പറഞ്ഞ മൂന്ന് സംസ്കാരങ്ങളിലെ സ്ഥലങ്ങളിലുമാണ്. മെസോപ്പൊട്ടേമിയ, ഈജിപ്റ്റ്, കാനാൻ. മാപ്പിൽ നിന്ന് ഈ സ്ഥലങ്ങളൊക്കെ പ്രത്യേകമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മെസോപ്പൊട്ടേമിയയിലാവട്ടെ നമ്മുടെ തുടക്കം, കാരണം അവിടെ നിന്നാണ് അബ്രാഹത്തെ വിളിക്കുന്നതും അബ്രാഹത്തിൻ്റെ ആയിട്ടുള്ള രക്ഷാകരമായ ദൈവത്തിൻ്റെ ഇടപെടൽ ആരംഭിക്കുന്നതും. മെസോപ്പൊട്ടേമിയ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നദികൾക്ക് മധ്യേ ഉള്ള സ്ഥലം എന്നാണ്. പൊട്ടാമോസ് എന്നാൽ നദി എന്നാണ് ഗ്രീക്ക് വാക്കിൽ അർത്ഥം. അങ്ങനെയാണല്ലോ ഹിപ്പോ പൊട്ടാമോസ് എന്ന് വരുന്നത്. പൊട്ടാമോസ് നദി, ഹിപ്പോസ് എന്ന കുതിരയാണ്. അപ്പോൾ നീർക്കുതിര, നദിയിലെ കുതിര എന്നാണ് ഹിപ്പോ പൊട്ടാമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം. മെസോ എന്ന് പറഞ്ഞാൽ മധ്യത്തിൽ, ഇടയിൽ എന്നർത്ഥം. അപ്പോൾ മെസോ പൊട്ടാമിയ എന്ന വാക്കിൻ്റെ അർത്ഥം നദികൾക്ക് മധ്യേ ഉള്ള സ്ഥലം എന്നാണ്. ഏതാണ് ഈ നദികൾ? വലിയ രണ്ട് മഹാനദികൾ എന്ന് ബൈബിൾ വിശേഷിപ്പിക്കുന്ന കിഴക്ക് ടൈഗ്രിസും പടിഞ്ഞാറ് യൂഫ്രട്ടീസും. ഈ ടൈഗ്രിസ് യൂഫ്രട്ടീസ് നദികൾക്ക് മധ്യേയുള്ള സ്ഥലമാണ് മെസോപ്പൊട്ടേമിയ എന്നറിയപ്പെടുക. മധ്യയാലും ചുറ്റുപാടുമുള്ള സ്ഥലങ്ങളും മെസോപ്പൊട്ടേമിയ എന്നാണ് അറിയപ്പെടുന്നത്. രണ്ട് നദികൾ രണ്ടായിട്ടൊഴുകി പ്രത്യേക സ്ഥലത്ത് വരുമ്പോൾ ഒരുമിച്ച് കൂടി ഒന്നായിട്ട് ചേർന്ന് പേർഷ്യൻ ഉൾക്കടലിൽ ചെന്ന് ലയിക്കുന്നതാണ് ഈ നദികൾ. ഈ നദികൾക്ക് മധ്യേ നദികളുമായി ചുറ്റും നദികൾക്ക് ചുറ്റുപാടുമുള്ള പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. ലോക സംസ്കാരത്തിൻ്റെ തന്നെ പിള്ളത്തൊട്ടിലായിട്ട് അറിയപ്പെടുന്ന സ്ഥലമാണ് മെസോപ്പൊട്ടേമിയ. പ്രധാനപ്പെട്ട വളരെ അതിപുരാതനമായ ഒരു സംസ്കാരത്തിൻ്റെ ഉറവിടം. ഈ മെസോപ്പൊട്ടേമിയയുടെ ഭൂപ്രകൃതിയും കാലാവസ്ഥയും പ്രത്യേകതയുള്ളതാണ്. രണ്ടു തരത്തിലുള്ള വെള്ളപ്പൊക്കങ്ങൾ ഈ മെസോപ്പൊട്ടേമിയയുടെ പ്രദേശം ഉണ്ടാകാറുണ്ടായിരുന്നു. നദികളിൽ മഴ മൂലമോ അല്ലെങ്കിൽ മലകളിൽ മഞ്ഞുരുകിയോ വെള്ളപ്പൊക്കമുണ്ടാവാം. പേർഷ്യൻ ഉൾക്കടല് പലപ്പോഴും കരകവിഞ്ഞ് ഉള്ളിലേക്ക് കടന്ന് ആ കടൽ ആക്രമിച്ച് പ്രദേശങ്ങൾ, മനുഷ്യവാസമുള്ള പ്രദേശങ്ങളെ മുഴുവൻ വെള്ളത്തിലാഴ്ത്തുകയും നശിപ്പിക്കുകയും ചെയ്യാം. ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ അരക്ഷിതാവസ്ഥ നിലനിൽക്കുന്ന ഒരു പ്രത്യേക പ്രദേശമായിരുന്നു. ഫലപുഷ്ടിയുടെ പ്രദേശമാണ് നദികൾ, ഫലപുഷ്ടമാക്കുന്ന പ്രദേശമാണ് മെസോപ്പൊട്ടേമിയ. പക്ഷേ പ്രകൃതിക്ഷോഭത്തിന് നിരന്തരം ഇരയായിത്തീരുന്ന ഒരു സ്ഥലം. ഇതിൻ്റെ പുറമെ മനുഷ്യനിർമ്മിതമായ ക്ലേശങ്ങൾക്കും ഈ മെസോപ്പൊട്ടേമിയ പലപ്പോഴും വിധേയമായിരുന്നു. ഫലപുഷ്ടിയുള്ള ശാതുല ഭൂമിയായതുകൊണ്ട് മരുഭൂമിയിൽ നിന്നും മലമ്പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ ജനതകൾ പലപ്പോഴും കടന്നാക്രമിക്കുന്ന ഒരു പ്രദേശമായിരുന്നു ഇവിടെ. ഒന്നിനു പിറകെ ഒന്നായി സാമ്രാജ്യങ്ങൾ കടന്നു വരികയും താർന്നു വീഴുകയും വീണ്ടും പുതിയത് വളർന്നു വരികയും ചെയ്യുന്നൊരു സ്ഥലം. നിരന്തരമായ ആക്രമണങ്ങൾക്ക് വിധേയമായി കൊണ്ടിരുന്നൊരു സ്ഥലം. സുമേറിയക്കാരും അതുപോലെ തന്നെ അസീറിയക്കാരും, അഖേഡിയർ, ബാബിലോണിയ, ഹിറ്റിയർ, ഹൂറിയർ, മീദിയാൻകാർ, ഏലാമിയർ, പേർഷ്യർ എന്നിങ്ങനെ അനേകം പുരാതന ജനതകൾ കടന്നുവന്ന് അഴിഞ്ഞുപോയ സ്ഥലമാണ് മെസോപ്പൊട്ടേമിയ. അപ്പോൾ ഈ രണ്ട് പ്രധാന കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, പ്രകൃതിയുടെ സവിശേഷത. രണ്ട്, കടന്നുവരുന്ന ശത്രുക്കളുടെ ആക്രമണങ്ങൾ. ഇങ്ങനെ നിരന്തരമായ ഒരു ഭീഷണിയിൽ കഴിഞ്ഞിരുന്ന, അപകട ഭീഷണിയിൽ, അസ്വസ്ഥതയിൽ, അരക്ഷിതാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ജനം, അവരുടെ വിശ്വാസം ഇപ്രകാരം ഈ ഉള്ള സാഹചര്യങ്ങളാൽ രൂപപ്പെടുകയുണ്ടായി. അവരുടെ ദൈവവിശ്വാസത്തിലും അവരുടെ ജീവിത ശൈലിയിലും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷയിലുമൊക്കെ ഈ ജീവിത സാഹചര്യങ്ങൾ രൂപപ്പെട്ടു വന്നു. ദൈവങ്ങളെ കണ്ടത്, അനേക ദൈവങ്ങൾ വിശ്വസിച്ചിരുന്ന ഒരു ജനമായിരുന്നു മെസോപ്പൊട്ടേമിയയിലുണ്ടായിരുന്നവർ. പ്രകൃതി ശക്തികളെ മുഴുവനും ദൈവങ്ങളായി കാണാനുള്ള പ്രവണത അവർക്കുണ്ടായിരുന്നു. കടലിനെയും പുഴയെയും അതുപോലെ തന്നെ മലകളെയും ആകാശത്തിലേക്കൊക്കെ നോക്കി നക്ഷത്രങ്ങളെയും സൂര്യനെയും ചന്ദ്രനെയും എല്ലാം ദൈവങ്ങളായി അവർ ആരാധിച്ചിരുന്നു. ഈ ദൈവങ്ങളാണ് തങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നതെന്ന് അവർ വിശ്വസിച്ചിരുന്നു. ഈ ദൈവങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ് ഈ ഭൂമിയിൽ കലഹങ്ങളായി, യുദ്ധങ്ങളായി, പ്രകൃതിക്ഷോഭങ്ങളായി പ്രത്യക്ഷപ്പെടുന്നതെന്നും അവർ കരുതി. തനതായ ഇച്ഛാശക്തിയുണ്ട്, പക്ഷേ ഒരു ധാർമ്മികമായ ഇച്ഛാശക്തി ഇല്ലാത്തവരാണ് ദൈവങ്ങളെന്ന് വിചാരിച്ചിരുന്നു. മനുഷ്യനുള്ള എല്ലാ വികാരങ്ങളും ഈ ദൈവങ്ങൾക്കുമുണ്ടെന്നും പ്രത്യേകമായ ഒരു കാരണവും കൂടാതെ കോപിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്നവരുമാണ് ഈ ദൈവങ്ങളെന്നും അവർ കരുതി. ഇങ്ങനെ വരുമ്പോൾ നിരന്തരമായ ഒരു ഭയത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിയുന്ന ഒരു ജനതയാണ് മെസോപ്പൊട്ടേമിയയിൽ നമ്മൾ കാണുന്നത്. അവരവരുടെ വിശ്വാസം പല രീതിയിൽ കഥാരൂപത്തിൽ മിത്തോളജികളായിട്ട് രൂപപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ചില കഥകൾ നമുക്ക് ഇന്ന് ലഭ്യമാണ്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചുള്ള എനുമ എലിഷ് എന്ന ഒരു ഇതിഹാസമുണ്ട് അവരുടേത്. എന്നുമ എലീഷ് വെൻ ഓൺ ഹൈ ആരംഭത്തിൽ ഉന്നതങ്ങളിലിരിക്കുന്ന ദൈവം ആരംഭത്തിൽ സൃഷ്ടികർമ്മം നടത്തിയതിനെ കുറിച്ചാണ് അവിടെ പറയുക. എപ്രകാരമാണ് ദൈവം പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതെന്നോട് പറയുമ്പോൾ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചൊക്കെ ഉള്ള വിവരണങ്ങളുണ്ടാവും. നമുക്ക് പല ഉൾക്കാഴ്ചകളും നൽകുന്നതാണ് ഈ പ്രപഞ്ച സൃഷ്ടി. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യത്തിൽ രണ്ട് ദേവതകളുണ്ടായിരുന്നാണ് കരുതുക. തിയാമത്ത് എന്നും അപ്സു എന്നും അറിയപ്പെടുന്ന രണ്ട് ദേവതകൾ. തിയാമത്ത് കടൽ ജലമാണ്, ഉപ്പുവെള്ളമാണ്. അപ്സു ശുദ്ധജലമാണ്, നദീജലമാണ്. ടൈഗ്രീസ് യൂഫ്രട്ടീസ് നദിയിലെ ജലങ്ങൾ പെർഷ്യൻകളിൽ വന്നു ചേരുന്നത് പോലെ, ആ വന്നു ചേരുന്ന കടലിൽ വന്നു ചേരുന്ന നദീതീരത്തും കടൽക്കരയിലും ജീവൻ സമൃദ്ധമായിട്ടുണ്ടാകുന്നത് പോലെ, ഈ രണ്ട് ആദി ജലങ്ങൾ തമ്മിലുള്ള സംയോഗത്തിലൂടെ ഒരുപാട് കുട്ടി ദൈവങ്ങൾ ഉണ്ടായത്രേ. ഇപ്പോൾ ഇപ്രകാരമുള്ള സൃഷ്ടികർമ്മം, അപ്സു തിയാമത് ദേവതകളുടെ സംയോഗത്തിലൂടെ സൃഷ്ടികർമ്മം നടന്നുവെന്നും അനേകം ദേവന്മാരുണ്ടായിയെന്നും ആ ദേവന്മാരുടെ ശല്യം കൊണ്ട്, ദൈവമക്കളുടെ ശല്യം കൊണ്ട് പിതാവായ അപ്സുവിന് ഉറക്കം നഷ്ടപ്പെട്ടു എന്നും പറയും. അതുകൊണ്ട് ഈ കുഞ്ഞുങ്ങളെയെല്ലാം കൊന്നുകളയാനായിട്ട് അപ്സു തീരുമാനിച്ചു. ഈ തീരുമാനം അറിഞ്ഞ ദേവതകളുടെ തലവനായ മർദൂഖ് പിതാവായ അപ്സുവിനെ വധിച്ചു. അതോടുകൂടി മാതാവായ തിയാമത് കൂടുതൽ രൂക്ഷമായ കോപത്തോടുകൂടി മക്കൾക്കെല്ലാവർക്കും എതിരെ തിരിഞ്ഞു. ദേവന്മാരെല്ലാം മർദൂഖിന്റെ കീഴിൽ ഒന്നിച്ച് സമ്മേളിക്കുകയും മർദൂഖ് തന്റെ വലയും തന്റെ ശരവും കൊണ്ട് തിയാമത്തിനെ വലയിലാക്കി രണ്ടായി പിളർന്നു. കുത്തിപ്പിളർന്ന് മേൽഭാഗം കൊണ്ട് ആകാശവും കീഴ്ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിച്ചു അത്രേ. ഇതാണ് എനുമ എലീഷ എന്ന കഥയിൽ ചുരുക്കമായി പറയുന്നത് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്. ഇനി ഇങ്ങനെ സൃഷ്ടിക്കപ്പെട്ട ഭൂമിയിൽ ദേവന്മാർക്ക് സേവനമനുഷ്ഠിക്കാൻ വേണ്ടി മനുഷ്യനെ സൃഷ്ടിക്കുകയും ആ മനുഷ്യനെ സൃഷ്ടിക്കുന്നതന്നെ ഒരു ദേവന്റെ രക്തത്തിൽ കുഴച്ച മണ്ണുകൊണ്ടാണ്. മനുഷ്യൻ ദൈവിക സ്വഭാവമുള്ളവനാണ് എന്ന് സൂചിപ്പിക്കാൻ ദേവന്മാർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനായിട്ട് മനുഷ്യരെ സൃഷ്ടിക്കുന്നു. ഒരു ദേവനെ കൊന്ന് അവന്റെ രക്തം രക്തം കൊണ്ട് കുഴച്ച കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിക്കുന്ന പുരാണ കഥ. അപ്പോൾ സൃഷ്ടികർമ്മത്തെക്കുറിച്ച് ഈ എനുമ എലീഷ് പറയുന്നത് ശ്രദ്ധേയമാണ്. ദേവതയെ രണ്ടായി പിളർന്ന് മുകൾ ഭാഗം കൊണ്ട് ആകാശവും താഴ്ഭാഗം കൊണ്ട് ഭൂമിയും സൃഷ്ടിക്കുന്ന കഥ, ദൈവത്തിന്റെ രക്തത്തിലെ കുതിർത്ത മണ്ണുകൊണ്ട് നനഞ്ഞെടുക്കുന്ന മനുഷ്യൻ. രണ്ടാമതൊരു കഥയുണ്ട്, ഗിൽഗാമിഷ് എപ്പിക്കെന്ന് പറയും. ഗിൽഗാമിഷ് ഇതിഹാസം ഒരു പ്രളയത്തിന്റെ കഥയാണ്. നോഹയുടെ പുസ്തക കാലത്തുണ്ടാകുന്ന പ്രളയവുമായി സമാനതയുള്ള ഒരു പ്രളയ കഥ. നോഹയുടെ കഥയെക്കുറിച്ച് ബൈബിൾ എഴുതുന്നതിന് 1000+ വർഷം മുമ്പേ പ്രചാരത്തിലിരുന്നതായിരുന്നു ഗിൽഗാമിഷ് ഇതിഹാസം. ഇങ്ങനെ ബാബിലോണിലെ ഈ ബാബിലോൺ മെസൊപ്പൊട്ടേമിയയിലെ ഇതിഹാസങ്ങൾ പ്രകടമാക്കുന്നവരുടെ വിശ്വാസം ബൈബിളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് നമുക്കറിയാം. പക്ഷേ ബൈബിള് എഴുതുന്ന സാഹചര്യത്തിൽ ബൈബിൾ ഗ്രന്ഥകാരന്മാര് ഇവിടെ നിലവിലിരുന്ന കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച് പറയുമ്പോൾ ആദ്യ ജലത്തെ രണ്ടായി വിഭജിക്കുകയും മേൽഭാഗത്ത് ആകാശവും കീഴ്ഭാഗത്ത് ഭൂമിയും സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തു ബൈബിൾ വിവരണത്തിൽ, തീർച്ചയായിട്ടും ഇപ്രകാരമുള്ള മെസൊപ്പൊട്ടേമിയൻ ഇതിഹാസത്തിലെ പദസമ്പത്തെങ്കിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതേസമയം വിശ്വാസത്തെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച് കാഴ്ചപ്പാടിൽ കാതലായ വ്യത്യാസമുണ്ട്. ബൈബിൾ വിഭാവനം ചെയ്യുന്നത് ദൈവന്മാർ തമ്മിലുള്ള സംഘട്ടനമോ അനേകം ദൈവങ്ങളോ ഒന്നുമല്ല, ഏക ദൈവം തന്റെ വചനം കൊണ്ട് സൃഷ്ടിച്ചു എന്നാണ് പറയുക. ഇനി നമ്മൾ ഈജിപ്തിലേക്ക് കടന്നു വരാം. ഈജിപ്തിലേക്ക് കടന്നു വരുമ്പോൾ തികച്ചും വ്യത്യസ്തമാണ് അവരുടെ കാഴ്ചപ്പാട്. ഈജിപ്തിനെ കുറിച്ച് പറയുന്നത് നൈൽ നദിയുടെ സമ്മാനമാണ് ഈജിപ്തിനാണ്. 6000+ കിലോമീറ്റർ ദൂരമുള്ള നദി ഒഴുകി വരുന്ന മരുഭൂമിയുടെ മധ്യത്തിലൂടെയാണ്. അത് ഒഴുകി മധ്യധരണിയാഴിയിൽ ലയിക്കുന്നു. നൈൽ നദിയുടെ രണ്ടു വശത്തും ഏതാണ്ട് ചില സ്ഥലങ്ങളിൽ 10-20 km വരെയാണ് അധിക ഭാഗവും അപ്പുറവും ഇപ്പുറവും 5 km വീതമേ ഫലപുഷ്ടിയുള്ള ഭൂമിയുള്ളൂ. പക്ഷേ ആ ഫലപുഷ്ടിയുള്ള ഭൂമിയിൽ നിരന്തരം കൃഷി ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഈജിപ്തിൻ്റെ രണ്ട് സവിശേഷതകൾ, ഒന്ന് ഭൂമിയിൽ നിരന്തരമായി നിലനിൽക്കുന്ന ഫലപുഷ്ടി, അതിനടിസ്ഥാനമായി നിൽക്കുന്ന നൈൽ നദി. നൈൽ നദിയിലും വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട്, പക്ഷേ അത് യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദികൾ പോലെ നാടിനെ നശിപ്പിക്കാറുണ്ടായിരുന്നില്ല. നൈൽ നദിയിൽ നിരന്തരമായി എല്ലാ വർഷവും വെള്ളപ്പൊക്കം ഉണ്ടാകും. ആ വെള്ളപ്പൊക്കത്തിൽ ഇവിടെ ഭൂമി ഫലപുഷ്ടമായി തീരുകയും ചെയ്യും. അപ്പോഴും വിശ്വസിക്കാം, നൈലിനെ വിശ്വസിക്കാം, നിരന്തരമായി എല്ലാ വർഷവും റെഗുലറായിട്ട് വരുന്ന ഈ വെള്ളപ്പൊക്കത്തിലൂടെ ഭൂമിക്ക് ഫലപുഷ്ടി ഉണ്ടാകുന്നു. ഇതാണ് ഒന്നാമത്തേത്. രണ്ടാമത്തേത്, ഭൂമിയിൽ പുറമേ നിന്നുള്ള ആക്രമണത്തിന് സാധ്യത വളരെ കുറവായിരുന്നു. മരുഭൂമിയാണ് അധിക പങ്കും. കിഴക്കും പടിഞ്ഞാറും മരുഭൂമിയാണ്. കിഴക്ക് ഭാഗത്ത് ചെങ്കടലുമുണ്ട്, വടക്കു ഭാഗത്തുള്ളത് മധ്യധരണിയാഴിയാണ്. ഇപ്പോൾ രണ്ടു വശവും കടലും ബാക്കി മുഴുവൻ മരുഭൂമിയാലും ചുറ്റപ്പെട്ട ഒരു രാജ്യമായതുകൊണ്ട് ശത്രുക്കളുടെ ആക്രമണം പൊതുവെ കുറവായിരുന്നു. അവിടെ നിരന്തരമായി ഒരേ രാജവംശം തന്നെ ഭരിച്ചിരുന്നു. ഇപ്പോൾ മെസോപ്പൊട്ടേമിയായിരുന്നു വ്യത്യസ്തമായി സുരക്ഷിതത്വം അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഈജിപ്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഈശ്വര വിശ്വാസത്തിലും വ്യത്യാസമുണ്ടായി. ഈജിപ്തിൽ ആര് വിശ്വസിച്ചിരുന്ന ദൈവങ്ങൾ കുറെ കൂടി മനുഷ്യനോട് അനുഭാവമുള്ള ദൈവങ്ങളാണ്. ആ ദൈവം മനുഷ്യന് സംരക്ഷണം നൽകുന്നവനാണ്, ദൈവത്തെ സ്നേഹിക്കുന്നവനാണ് എന്ന് ഈജിപ്തുകാർ കരുതിയിരുന്നു. മെസോപ്പൊട്ടേമിയയിലെ രാജാക്കന്മാർ ദൈവത്തിൻ്റെ സേവകന്മാരായിരുന്നെങ്കിൽ ഈജിപ്തിലെ രാജാക്കന്മാർ ദൈവത്തിൻ്റെ പുത്രന്മാരായും ദൈവത്തിൻ്റെ തന്നെ ഭൂമിയിലെ പ്രതിനിധികളായും പരിഗണിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴ് ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈജിപ്ത് രൂപം കൊള്ളുക, ഈജിപ്തിൽ കടന്നു വന്ന ഇസ്രായേൽക്കാരും. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ വളരെ നിർണായകമായൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് ഈജിപ്തുകാർ. സൂര്യ ആരാധന, സൂര്യനെ ദൈവമായി ആരാധിക്കുന്നു, ഏക ദൈവമായി ആരാധിക്കുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് പല ദൈവങ്ങളെ ആരാധിച്ചിരുന്നെങ്കിലും ചില സാഹചര്യത്തിലെങ്കിലും ദൈവം സൂര്യൻ ആണ് ദൈവമെന്നും സൂര്യബിംബമാണ് ദൈവത്തിൻ്റെ പ്രതി രൂപമെന്നും ഒക്കെ കരുതിയിരുന്ന ഒരു കാലഘട്ടം. ഇവിടെ നിന്നാണ് ഇസ്രായേൽക്കാർ ഏകദൈവ ആരാധനയിലേക്ക് കടന്നു വരുന്നത്. മിദ്യാനിൽ താമസിക്കുന്ന സാഹചര്യത്തിലാണല്ലോ ദൈവം മോശയ്ക്ക് സ്വയം വെളിപ്പെടുത്തുന്നതും വ്യത്യസ്തമായൊരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്നതും. ഈജിപ്തിൽ നിന്നാണ് ഇസ്രായേൽക്കാർ വാസ്തുവിൽ ഭരണഘടന കണ്ടെത്തുക. സോളമന്റെ കാലത്ത് ഇസ്രായേൽ ഒരു രാജ്യമായി സാമ്രാജ്യമായി തീരുമ്പോൾ സോളമൻ ഫറവോയുടെ മകളെ വിവാഹം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മോശയുടെ കാലം മുതൽ ഇങ്ങോട്ട് ഇസ്രായേലിൻ്റെ രൂപീകരണത്തിൽ ഈജിപ്തിലെ വാസത്തിൻ്റെ സ്വാധീനവും കാണാം. അപ്പോൾ ദൈവം ഇല്ലായ്മയിൽ നിന്ന് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. പക്ഷേ മനുഷ്യനെ വളർത്തി കൊണ്ടുവരുന്നത് ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് കാര്യങ്ങളെടുത്ത് ശുദ്ധീകരിച്ചുകൊണ്ടാണ്. ഈജിപ്തുകാരുടെയും മെസോപ്പൊട്ടേമിയക്കാരുടെയും വിശ്വാസം അതേപടി സ്വീകരിക്കുകയല്ല, പക്ഷേ അവിടെ നിന്ന് സ്വീകരിക്കാവുന്നത് സ്വീകരിക്കുകയും തള്ളേണ്ടത് തള്ളിയും കൊണ്ടാണ് വെളിപ്പെടുത്തലുകൾ സംഭവിക്കുക. ഇപ്പോൾ ഈജിപ്തിൽ ഇസ്രായേൽക്കാർ വാസം ഉറപ്പിച്ചു. മെസോപ്പൊട്ടേമിയായിരുന്നാണ് അബ്രാഹാം വരുന്നത്. അബ്രാഹാമത്തിൻ്റെ മക്കൾ യാക്കോബും മക്കളും ഈജിപ്തിൽ വാസം ഉറപ്പിച്ചു 400 വർഷം. അതിനുശേഷം അവിടെ നിന്നാണ് അവർ പുറപ്പെട്ട് കാനാൻ ദേശത്തേക്ക് പോവുക. മൂന്നാമത്തേത് കാനാൻ ദേശമാണ്. കാനാൻ ദേശം മധ്യധരണിയാഴിയുടെ പടിഞ്ഞാറ് തീരത്ത് വളരെ വീതി കുറഞ്ഞ, അതേസമയം ശാന്തുലമായൊരു ഭൂമി, ഫലസമൃദ്ധമായൊരു ഭൂമിയാണ്. ജോർദാൻ നദിയും അതുപോലെ മറ്റനേകം നദികളും ഈ ചെറിയ പ്രദേശത്തുണ്ട്. ഈ പ്രദേശത്തിൻ്റെ ഒരു മറ്റൊരു സവിശേഷത, മൂന്ന് ഭൂഖണ്ഡങ്ങളും കൂടി സന്ധിക്കുന്നത് എന്നൊരു സ്ഥലമാണ്. കിഴക്ക് ഏഷ്യയും വടക്ക് യൂറോപ്പും പടിഞ്ഞാറ് ആഫ്രിക്കയും, ഈ മൂന്ന് ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ബന്ധിക്കുന്ന ഒരു കേന്ദ്രമായി കാനാൻ ദേശത്തെ കാണാൻ സാധിക്കും. മെസോപ്പൊട്ടേമിയയിൽ നിന്ന് ഈജിപ്തിലേക്കോ അല്ലെങ്കിൽ ഗ്രീസിൽ നിന്ന് മെസോപ്പൊട്ടേമിയയിലേക്കോ കടന്നു പോകുന്നവരെല്ലാം ഇതിലെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് യുദ്ധങ്ങൾക്കും പടയോട്ടങ്ങൾക്കും സാക്ഷി നിന്ന ഭൂമിയാണ് കാനാൻ ദേശം. അനേകം സംസ്കാരങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. സംസ്കാരങ്ങൾ തമ്മിലുള്ള സമ്മിശ്രണം നടന്ന സ്ഥലമാണ്. ലോകത്തിൻ്റെ തന്നെ കേന്ദ്രമെന്ന് അന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലാണ് കാനാൻ ദേശം. ഈ കാനാൻ ദേശത്താണ് ഇസ്രായേൽക്കാർ ഒന്ന് വാസമുറപ്പിക്കുക. അവിടെയാണ് ഒരു ജനമായി വളർന്നത്. അപ്പോൾ കാനാൻ ദേശത്തിൻ്റെ സവിശേഷതകളോട് ചുരുക്കമായിട്ട് കാണുന്ന നല്ലതായിരിക്കും. കാനാൻ ദേശത്തുള്ള ഒരു കൃഷിക്കാരായിരുന്നു. കൃഷിക്കാര് കാലാവസ്ഥയെ ആശ്രയിച്ച് കഴിയുന്നവരായിരുന്നു. എങ്ങനെയാണ് കൃഷി ചെയ്യേണ്ടത്, ഈ കാലാവസ്ഥയ്ക്ക് അടിസ്ഥാനമായി നിൽക്കുന്നത് എന്താണ്? മഴ കിട്ടിയെങ്കിലേ ഭൂമിയിൽ ഫലപുഷ്ടി ഉണ്ടാവുകയുള്ളൂ. മഴ പെയ്യണമെങ്കിൽ മഴയുടെ ദൈവം പ്രസാദിക്കണം എന്നവർ കരുതി. മഴയുടെയും കാറ്റിൻ്റെയും ഒക്കെ ദൈവങ്ങളുണ്ടായിരുന്നു. ബാലിനെ മഴയുടെ ദൈവമായി കണക്കാക്കി. അതുപോലെ തന്നെ അവരുടെ മറ്റൊരു കാഴ്ചപ്പാടിതായിരുന്നു, ഭൂമിയും മനുഷ്യരും മൃഗങ്ങളും ഫലപുഷ്ടമാകുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക പ്രവർത്തനം കൊണ്ടാണ്. സ്വർഗത്തിൽ അഥവാ ആകാശത്തിൽ ദേവതകൾ തമ്മിലുള്ള ലൈംഗിക സംയോഗത്തിൻ്റെ ഫലമായിട്ടാണ് ഭൂമി ഫലപുഷ്ടമാകുന്നത് എന്നവർ കരുതി. അങ്ങനെ ആ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ആരാധനക്രമത്തിലും ഇപ്രകാരമുണ്ട് ലൈംഗികത അവർ കൊണ്ടുവന്നു. ബാൽ അഷേറ ദേവതകൾ തമ്മിലുള്ള സംയോഗത്തിലൂടെ ഫലപുഷ്ടമാകുന്നു ഭൂമി എന്ന് കരുതിയവർ ആ ദേവതകളെ പ്രീതിപ്പെടുത്താനായി ദേവദാസികളെയും ദേവദാസന്മാരെയും നിശ്ചയിച്ചു. മലമുകളിൽ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു. ആ ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങളുണ്ടായി. ആ ഉത്സവങ്ങളുടെ നല്ലൊരു പങ്ക് ഇപ്രകാരമുള്ള ലൈംഗിക കേളികളുമായി. അവിടെ മദ്യപാനമുണ്ടായി, മധുരോത്സവങ്ങളുണ്ടായി. ഇസ്രായേൽക്കാർ കാനാൻ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഇത് അവർക്കൊരു വലിയ കെണിയായി തീർന്നു. പ്രത്യേകതമായിട്ടുണ്ടായിരുന്നു അവർക്കുണ്ട, ഇസ്രായേൽക്കാർക്കുണ്ടായ ഒരു പ്രത്യേക സവിശേഷത, അവർ ഇടയന്മാരായിരുന്നു, നാടോടികളായിരുന്നു, കൃഷി അവർക്ക് വശമില്ലായിരുന്നു. കാനാൻ ദേശത്ത് വന്ന് വാസം ഉറപ്പിച്ച് കൃഷി നടത്താൻ തുടങ്ങുമ്പോൾ കാനാൻകാരിൽ നിന്ന് കൃഷി അഭ്യസിക്കേണ്ടി വന്നു. കൃഷി കാനാൻകാരിൽ നിന്ന് പഠിച്ച് ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ആരാധന വിധികളും പഠിച്ചു, അതും പ്രാവർത്തികമാക്കാൻ തുടങ്ങി. അങ്ങനെ ഇസ്രായേലിനുണ്ടായിരുന്ന തനതായ ആ ദൈവാനുഭവത്തിൽ നിന്ന് വേർതിരിഞ്ഞ് കാനാൻകാരുടെ ആചാരാനുഷ്ഠാനങ്ങളെ അന്ധമായി അനുകരിക്കാനുള്ള ഒരു പ്രവണതയും കടന്നു വന്നു. അപ്പോഴങ്ങനെ കാനാൻ ദേശത്തേക്ക് കടന്നു വന്നപ്പോൾ വലിയ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കാണും, വഴിതെറ്റിപ്പോകുന്നതായിട്ട് കാണും. കാനാൻകാരുടെ വിശ്വാസങ്ങളെ അതേപടി സ്വീകരിക്കുകയും അത് അനുവർത്തിക്കുകയും ചെയ്യാൻ തുടങ്ങുമ്പോൾ കർത്താവിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് പ്രവാചകന്മാരിലൂടെ തിരുത്തലുകൾ വരുന്നത്. അപ്പോൾ കാനാൻ ദേശത്തിൻ്റെ സവിശേഷതകൾ ഇസ്രായേലിൻ്റെ വിശ്വാസ രൂപീകരണത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്, നെഗറ്റീവായിട്ട് എന്ന് വേണേൽ പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് പ്രധാന പ്രദേശങ്ങളിലെ സംസ്കാരങ്ങൾ അതുമായി ഇടപഴകിയാണ് ഇസ്രായേൽ ജനം വളർന്നത്. അവരുടെ ജീവിതത്തെ അത് സ്വാധീനിച്ചിട്ടുണ്ട്. അത് വിശദീകരിക്കുമ്പോൾ അതിൻ്റെ സ്വാധീനം കാണുകയും ചെയ്യും. ബൈബിളിലെ പല പ്രതീകങ്ങളും പല സംഭവങ്ങളും പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കാനായിട്ട് ഈ വിവിധ സംസ്കാരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരുന്നു. നമ്മൾ ഓരോ സംഭവവും പഠിക്കുമ്പോൾ അതും ആ പ്രത്യേക സ്ഥലവുമായിട്ടുള്ള ബന്ധവും നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇതുകൊണ്ടൊന്നും അർത്ഥമാകുന്നില്ല ബാബിലോണിൽ നിന്നോ അല്ലെങ്കിൽ ഇസ്രായേൽ ഈജിപ്തിൽ നിന്നോ കാനാൻ ദേശത്തു നിന്നോ കിട്ടിയതാണ് ബൈബിളിൻ്റെ സന്ദേശമെന്ന്. പക്ഷേ ഈ സാഹചര്യങ്ങളിൽ ജീവിച്ചിരുന്ന വ്യക്തികൾ തങ്ങൾക്കുണ്ടായ ദൈവാനുഭവത്തെ വിശദീകരിക്കാനും അത് വാചികമായി പിന്നീട് ലിഖിതമായി രൂപപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ അന്ന് നിലവിലിരുന്ന ആ പ്രത്യേക കാഴ്ചപ്പാടുകൾ പദസഞ്ചയങ്ങൾ അവരുപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഏൽ ഏലോഹിം എന്ന പദം തന്നെ ദൈവം എന്ന് നമ്മൾ വിവർത്തനം ചെയ്യുന്ന ഏൽ എന്ന പദം കാനാൻകാർ ദൈവമായി ആരാധിച്ചിരുന്ന ഏൽ തന്നെയാണ്. ഏൽ എന്ന പദം രണ്ടു കൂട്ടരും ഒരുമിച്ച് ഉപയോഗിച്ചു. പക്ഷേ ഇസ്രായേൽക്കാർ ഏൽ അല്ലെങ്കിൽ ഏലോഹിം എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ തെളിയുന്നത് കാനാൻകാരുടെ മനസ്സിലുണ്ടായിരുന്ന ചിത്രമായിരിക്കുകയില്ല. ഏതു ഭാഷയിലും ഇതുപോലെയാണ് സംഭവിക്കുക. നമ്മളും മലയാള ഭാഷയിൽ ദൈവമെന്നും നരകമെന്നും പാതാളമെന്നും സ്വർഗമെന്നും ഒക്കെ പറയുമ്പോൾ ക്രിസ്തീയ കാഴ്ചപ്പാടിൽ ഇതിന് കൊടുക്കുന്ന അർത്ഥം പദത്തിന് തുടക്കത്തിലുള്ളതായിരിക്കണമെന്നില്ല, ദൈവത്തെക്കുറിച്ച് കാഴ്ചപ്പാട് പോലും. അതുകൊണ്ട് എടുക്കുന്ന പദത്തിന് പുതിയ ഉള്ളടക്കം കൊടുക്കുന്നുണ്ട് ദൈവിക അനുഭവത്തിൽ നിന്ന്. പക്ഷേ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതും അന്നത്തെ നിലവിലിരുന്ന ചിന്താഗതികളും ആചാരങ്ങളുമൊക്കെ മനസ്സിലാക്കുന്നത് സഹായകമാകും. ഇപ്പോൾ ബൈബിൾ നമുക്ക് രൂപപ്പെട്ടു വന്നത് പ്രത്യേക ലോകത്താണ്. ആ ലോകം ഇന്ന് മധ്യ ഒരു ദേശമെന്ന് പറയും പേർഷ്യ, ഇറാൻ, ഇറാഖ്, അതുപോലെ തന്നെ ഇസ്രായേൽ, ലെബനോൺ, ഈജിപ്ത്, ടർക്കി, ഇത്രയും പ്രദേശങ്ങളാണ് അന്നത്തെ ബൈബിളിൻ്റെ സ്ഥലങ്ങൾ. നമ്മൾ ഈ സ്ഥലങ്ങളിലൂടെയൊക്കെ കുറച്ചൊരു വിശദമായിട്ട് പിന്നീട് പോകാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇവിടെ നമ്മൾ എടുത്തു കാണിക്കാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ദൈവം ഈ ചരിത്രത്തിൽ ഇടപെട്ട് ഈ ഭൂമിയുടെ പ്രത്യേക സ്ഥലത്താണ് സ്വയം വെളിപ്പെടുത്തിയത്, അബ്രഹാമിനെ വിളിച്ചുകൊണ്ടും അവസാനം മനുഷ്യനായി അവതരിച്ചുകൊണ്ടും. നമുക്ക് തുടർന്ന് രക്ഷാചരിത്രത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഈ പ്രഭാഷണം അവസാനിപ്പിക്കാം. കരുണയുവാനും സ്നേഹനിധിയുമായ ദൈവമേ, വിവിധങ്ങളായ സാഹചര്യങ്ങളിൽ ജീവിച്ചു വളർന്ന മനുഷ്യർക്ക് അവരുടേതായ പരിതോവസ്ഥകളിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി പലപ്പോഴും അന്ധവിശ്വാസങ്ങളുമായി ഇടപഴകിയാണ് ഈ വിശ്വാസങ്ങൾ വളർന്നു വന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, അങ്ങ് അബ്രഹാമിനും മോശയ്ക്കും അവസാനം യേശുവിലൂടെ ശിഷ്യന്മാർക്കും വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങൾക്കും സ്വയം വെളിപ്പെടുത്തി തരണമേ. സത്യത്തിൻ്റെ പ്രകാശം ഞങ്ങളുള്ള അന്ധകാരവും അന്ധവിശ്വാസവും അകറ്റാൻ ഇടയാകട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.
പ്രത്യാശയേകും വചനം, രക്ഷയേകും വചനം, സത്യമായ വചനം, ജീവനേകും വചനം. പ്രത്യാശയേകും വചനം, രക്ഷയേകും വചനം, സത്യമായ വചനം, ജീവനേകും വചനം. ഉപാസനാ
Come on.